എവരിഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, എവരിഹോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. തിരുവെഴുത്തുകളെ വേണ്ട പോലെ ഗ്രഹിക്കുവാൻ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ 30, 60, 100 മേനി ഫലം കൊടുപ്പാൻ കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 3:1 ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം ആകുന്നു. വിശ്വാസയോഗ്യം എന്ന പ്രയോഗം ഇടയ ലേഖനങ്ങളിൽ രണ്ടാമതായി ഇവിടെ ഈ വാക്യത്തിലാണ് കാണുന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് 1:15 കണ്ടു. ഇവിടെ ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നത് നല്ലതും വിശ്വാസയോഗ്യവും എന്ന് പ്രസ്താവിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഈ ശുശ്രൂഷ ഏറ്റവും ത്യാഗമായിരുന്നു. യഹൂദന്മാരുടെ വശത്ത് നിന്നും ജാതികളുടെ വശത്ത് നിന്നും ധാരാളം പീഡകൾ അവ അനുഭവിച്ചിരുന്നു. ആകയാൽ അധ്യക്ഷസ്ഥാനം അപകടത്തിൻ്റെയും വലിയ അധ്വാനത്തിൻ്റെയും പീഡകളുടെയും തന്നെയല്ല, മരണത്തിൻ്റെയും സ്ഥാനമായിരുന്നു. പ്രായവും സ്ഥാനവും സംബന്ധിച്ച് ഇസ്രയേലിൽ അവരെ മൂപ്പന്മാർ എന്ന് വിളിച്ചിരുന്നു. അവരുടെ വേലയുടെ സ്വഭാവം അനുസരിച്ച് അവരെ മേൽനോട്ടം വഹിക്കുന്നവർ അഥവാ ഓവർസേഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. മൂപ്പൻ, പാസ്റ്റർ, ഇടയൻ, ബിഷപ്പ് അഥവാ അധ്യക്ഷൻ, ഇതെല്ലാം പര്യായ പദങ്ങളാണ്. അനേകം സഭകളുടെ ഭരണാധികാരി എന്നാണ് അധ്യക്ഷൻ എന്ന് ഇക്കാലത്ത് വിളിച്ചു വരുന്നത്. എന്നാൽ പുതിയ നിയമ സ്ഥലം സഭയ്ക്ക് ഒന്നിലധികം അധ്യക്ഷന്മാർ അനിവാര്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:23 20:17 ഫിലിപ്പ്യർ 1:1 തീത്തോസ് 1:5 യാക്കോബ് 5:14 ഈ ഭാഗങ്ങൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രസ്ബൂട്ടറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൂപ്പൻ അല്ലെങ്കിൽ എൽഡർ എന്ന വാക്കുണ്ടായത്. ഒരു വ്യക്തിയെ ഈ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളവനാക്കി തീർക്കുന്നതും അധ്യക്ഷനായി നിയമിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തി 20:28 നാം എന്താണ് കാണുന്നത്? നിങ്ങളെ തന്നെയും സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കിയവരെ അംഗീകരിക്കുക മാത്രമാണ് സ്ഥലം സഭയുടെ ചുമതല. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും അതിന് യോഗ്യതയുള്ളവരെ സഭാമധ്യെ കൊണ്ടുവന്ന് അവരുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്ന തിരുവെഴുത്തുകൾ വായിച്ച് കേൾപ്പിച്ച ശേഷം അവരുടെ പേരുകൾ സഭാമധ്യെ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് ശരിയായ രീതി. 1 തെസ്സലോനിക്കർ 5:12-13 വാക്യങ്ങൾ നോക്കുക. എന്നാൽ അധ്യക്ഷൻ അപവാദരഹിതനും ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥി സൽക്കാരപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും വഴക്കാളിയും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. 1 തിമൊഥെയൊസ് 3:2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരു അധ്യക്ഷൻ സഭയിൽ ഉള്ളവരാലും പുറത്തുള്ളവരാലും സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. സഭാംഗങ്ങളുടെ ഇടയിലുള്ള സാക്ഷ്യത്തെപ്പറ്റി 7 കാര്യങ്ങളും പുറത്തുള്ളവരാലുള്ള സാക്ഷ്യത്തെപ്പറ്റി 7 കാര്യങ്ങളും ഇവിടെ വിവരിച്ചിരിക്കുന്നു. 1, അപവാദരഹിതൻ, യാതൊരു അപവാദവും പറയുവാൻ വകയില്ലാത്തവൻ എന്നർത്ഥം. 1 തിമൊഥെയൊസ് 5:7 സാക്ഷാൽ വിധവമാരായിരിക്കുന്നവരെ കുറിച്ച് വിശുദ്ധപുരുഷനായ പൗലോസ് പ്രസ്താവിക്കുമ്പോൾ അവർ അപവാദരഹിതരായിരിക്കേണ്ടതിന് നീ ഇത് ആജ്ഞാപിക്ക എന്നും 1 തിമൊഥെയൊസ് 6:13 തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുമ്പോൾ നീ നിഷ്കളങ്കനും അപവാദരഹിതനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നും ആജ്ഞാപിക്കുന്നു. ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. സാത്താൻ ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, സ്വന്തം ഭാര്യ സാക്ഷ്യം പറഞ്ഞു, മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും സാക്ഷ്യം പറഞ്ഞു, തിരുവെഴുത്ത് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഇയ്യോബ് 1:8, 1:9, 10 2:9, 42:11 42:17 ഷിമ്യോൻ ഇതുപോലെ ഉദാഹരണമായി സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. ലൂക്കോസ് 2:25 യെരുശലേമിൽ ഷിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ശമൂവേൽ പ്രവാചകൻ ഇതുപോലെ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. 1 ശമൂവേൽ 3:20-21 ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രയേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ടതിന് ശേഷം യഹോവ വീണ്ടും വീണ്ടും അവന് പ്രത്യക്ഷനായി. സഭയ്ക്ക് അകത്തുള്ളവരാലുള്ള രണ്ടാമത്തെ സാക്ഷ്യം വൈവാഹിക ബന്ധം സംബന്ധിച്ചുള്ളതാണ്. ഏക ഭാര്യയുടെ ഭർത്താവ്, അധ്യക്ഷൻ വിവാഹിതനായിരിക്കണമെന്ന് മാത്രമല്ല ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. തൻ്റെ ഭാര്യയോട് വിശ്വസ്തത പാലിക്കുന്നവനായിരിക്കണം. അന്ന് ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതുപോലെ മറ്റ് സ്ത്രീകളുമായി അധാർമ്മിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനോ ബഹുഭാര്യയുള്ളവനോ ആയിരിക്കരുത്. അവിവാഹിത ജീവിതം വിശുദ്ധിയുടെ മാനദണ്ഡമായി തിരുവെഴുത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു ഭർത്താവിനെപ്പറ്റി സ്വന്തം ഭാര്യയുടെ സാക്ഷ്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. അടുത്ത സാക്ഷ്യം സ്വന്തം മനസാക്ഷിയുമാണ്. 3, നിർമ്മത, ശാന്തൻ, സശ്രദ്ധൻ എന്നൊക്കെ അർത്ഥം. മനുഷ്യജീവിതത്തിന് 4 മണ്ഡലങ്ങളാണ് ഉള്ളത്. 1, ആത്മമണ്ഡലം. 2, മനസാക്ഷി മണ്ഡലം. അതിനെ 3 തിരിക്കാം: ഉപബോധ മനസ്സ്, സുബോധ മനസ്സ്, അബോധ മനസ്സ്. 3, ശാരീരിക മണ്ഡലം. 4, ഭൗതിക മണ്ഡലം. ഈ 4 മണ്ഡലങ്ങളെയും ബാധിക്കുന്ന തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. 1 തിമൊഥെയൊസ് 3:11 തീത്തോസ് 2:2 1 തെസ്സലോനിക്കർ 5:6-9 2 തിമൊഥെയൊസ് 4:5 ഈ വിഷയം വിശദമായി കാണാൻ കഴിയും. 4 മണ്ഡലങ്ങളിലും ശാന്തൻ ആയിരിക്കണം എന്നർത്ഥം. 1 തിമൊഥെയൊസ് 3:7-7 4 കാണുന്ന ഗുണവിശേഷം ജിതേന്ദ്രിയൻ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ നിയന്ത്രണമുള്ളവൻ, പെട്ടെന്നുള്ള ആവേശത്താൽ ഒഴുകിപ്പോകാത്തവൻ, മാനസികമായി ആരോഗ്യമുള്ളവൻ, വിവേചിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ, തെറ്റുകളിൽ വീണുപോകാത്തവൻ എന്നെല്ലാം അർത്ഥം നൽകാവുന്ന വാക്കാണിത്. തീത്തോസ് 1:8 1 തിമൊഥെയൊസ് 2:9-15 ഒത്തുനോക്കുക. 5, സുശീലെ, ധാർമ്മിക ബോധമുള്ളവൻ എന്നർത്ഥം. അധ്യക്ഷൻ ആന്തരികമായും ബാഹ്യമായും ക്രമീകൃത ശീലമുള്ളവൻ ആയിരിക്കണം. നല്ല പെരുമാറ്റ രീതി ഉള്ളവനായിരിക്കണം. രൂത്ത് 3:11 രൂത്തിനെ ഉത്തമ സ്ത്രീയെന്നും ഈയോബ് ഒന്നിൻ്റെ എട്ടിൽ ഈയോബിനെ ദോഷം വിട്ടകലുന്നവൻ എന്നും ലൂക്കോസ് ഒന്നിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ സക്കറിയ പുരോഹിതനും എലിസബത്തും ദൈവസന്നിധി കുറ്റമില്ലാത്തവർ എന്നും ഉൽപ്പത്തി 41:38 യോസേഫിനെക്കുറിച്ച് ഫറവോൻ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്നും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. 6 അതിഥി സൽക്കാര പ്രിയൻ. അബ്രഹാം അതിഥി സൽക്കാര പ്രിയനായിരുന്നു. 18:1-8 സരഫത്തിലെ വിധവ അതിഥി പ്രിയായിരുന്നു. 1 രാജാക്കന്മാർ 17:9 സൂനേകാരത്തി സ്ത്രീ അതിഥി പ്രിയായിരുന്നു. 2 രാജാക്കന്മാർ 4:8-10 അതിഥി സൽക്കാരം മറക്കരുത് എന്ന് എബ്രായർ 13:2 ഒരു കൽപ്പന കാണുന്നു. മാർത്തയും മറിയയും അതിഥി പ്രിയരായിരുന്നു. യോഹന്നാൻ 11:12 അതിഥി സൽക്കാര പ്രിയനായിരുന്ന ഗായോസിനെ കുറിച്ച് റോമർ 16:23 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയിൽ ഉള്ളവരാലുള്ള 7-ാമത്തെ സാക്ഷ്യം ഉപദേശിക്കുന്നവൻ ഉപദേശിക്കുവാൻ സമർത്ഥൻ എന്നാകുന്നു. അധ്യക്ഷസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നവർ ഉപദേശിപ്പാൻ വചനം പഠിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കണം. സ്വയം പഠനശീലമില്ലാത്തവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സാധ്യമല്ല. യെസ്ര ഒരു വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു എന്ന് യെസ്ര 7:6 നാം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:10 സ്തേഫാനോസിനെ കുറിച്ച് എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും 1 തിമോത്തിയോസ് 5:17 സപ്പോസനായ പൗലോസ് പ്രസ്താവിക്കുന്നത് ശ്രദ്ധിക്കൂ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നും കാണുന്നു. 2 തിമോത്തിയോസ് 2:24 കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ക്രിസ്തുപോസനായ പൗലോസ് പ്രയോജനമുള്ളതൊന്നും യാതൊന്നും മറച്ചു വയ്ക്കാതെ ഉപദേശിക്കുന്നവനായിരുന്നു. 1 തെസലോനിക്കർ 1:5 താൻ പ്രസ്താവിക്കുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. മൂപ്പൻ സഭയ്ക്ക് പുറത്തുള്ളവരാൽ സാക്ഷ്യം പ്രാപിച്ചിരിക്കണം. 7 കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. 1 മദ്യപ്രിയൻ. മദ്യപാനത്തിന് അടിമ എന്ന ആശയവും ഇവിടെ ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫേസ്യർ 5:18 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് എഴുതിയിരിക്കുന്നതിനാലും 1 തിമോത്തിയോസ് 3:8 അവർണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, വാക്കുമാറുന്നവരും മദ്യാസക്തരും ദുർലാഭമോഹികളും അരുത് എന്നും കാണുന്നതിനാലും തീത്തോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ 1:7 അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകയാൽ അന്യനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും വഴക്കാളിയും ദുർലാഭമോഹിയും അരുത് എന്ന് ആജ്ഞാപിച്ചിരിക്കുന്നതിനാലും യോഹന്നാൻ 2:1-10 വാക്യങ്ങൾ വായിച്ചാൽ അക്കാലത്ത് കല്യാണ വിരുന്നുകളിൽ പോലും വീഞ്ഞ് പ്രധാനമായി കരുതിയിരുന്നു എന്നും ലഹരി പിടിക്കുമ്പോഴും കുടിക്കുമായിരുന്നു എന്നും അത് യഹൂദജനത്തിന് മാത്രമല്ല ജാതികളുടെ സംസ്കാരമായിരുന്നു എന്നും മനസ്സിലാക്കാം. എന്നാൽ സഭയിൽ അധ്യക്ഷസ്ഥാനത്ത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിതരായിരിക്കുന്ന ഒരു വ്യക്തി ഇപ്രകാരമുള്ള മദ്യപാനത്തിന് അടിമയാകരുത്. 2 തല്ലുകാരൻ അല്ലെങ്കിൽ വഴക്കാളി. മദ്യപ്രിയൻ തല്ലുകാരനായിരിക്കും, ദുർനടപ്പുകാരനായി മാറും, വീഞ്ഞ് കോപം കത്തിക്കുമെന്ന് സെനക്ക പറഞ്ഞിരിക്കുന്നു. തിരുവരുത്തിൽ കാണുന്ന പാട്ടുകളിൽ പ്രഥമമായത് ലാമേക്ക് തൻ്റെ ഭാര്യമാരായ ആദയും സില്ലയുമായുള്ളവരെ പാടിക്കേൽപ്പിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 4:23-24 വാക്യങ്ങളിൽ അത് കാണുന്നു. അത് ഒരു തല്ലുകാരൻ്റെ പകയുടെ പാട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 49:5-6 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഗോത്രപിതാക്കന്മാരിൽ ശിമയോനും ലേവിയും തല്ലുകാരായിരുന്നു എന്ന് കാണുന്നു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത് എന്നും ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യുമെന്നും അവരെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ട് സഭയിൽ ചേരുന്നതിന് മുമ്പ് ബാഹ്യലോക ജീവിതത്തിലെ തല്ലുകാരൻ പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം സഭയ്ക്കുള്ളിലെ തല്ലുകാരനായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന്റെ സ്വന്തം അനുഭവ സാക്ഷ്യം ഗലാത്യ ലേഖനം 2:20 നാം കാണുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്തിൽ അത്രേ എന്ന് നാം വായിക്കുന്നു. 3, ശാന്തൻ. അധ്യക്ഷൻ ശാന്തനായിരിക്കണം. സഭാ ശുശ്രൂഷകളിൽ സഹിഷ്ണുതയും ക്ഷമയും നല്ല മനസാക്ഷിയും അവനുണ്ടായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിണക്കവും വാഗ്വാദവും അവന് പാടില്ല. സ്വന്തം ന്യായങ്ങളെപ്പറ്റി വാദിക്കുന്നവനായിരിക്കരുത്. പരിശുദ്ധാത്മാ ഉള്ളിൽ വസിക്കുന്നതിനാൽ പ്രാകൃത സ്വഭാവം പൂർണ്ണമായി ക്രൂശിക്കപ്പെട്ടിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 11:24 ബർന്നബാസിനെക്കുറിച്ച് എന്താണ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്? അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. അബ്രഹാം ആത്മീയനും ലോത്ത ജഡീകനുമായിരുന്നു. സ്വഭവനത്തിൽ ഒരു വലിയ കലഹമുണ്ടായപ്പോൾ അബ്രഹാമിൻ്റെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി 13:8 നാം അത് കാണുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. സ്വന്തം ജീവനെ ബലിയർപ്പിക്കേണ്ടതായ സന്ദർഭത്തിൽ വളരെ ശാന്തനായിരുന്ന ഇസാക്ക് ഉൽപ്പത്തി പുസ്തകം 22 തന്നെക്കുറിച്ച് കാണുന്നു. തൻ്റെ ബാഹ്യലോക ജീവിതത്തിലും ഇസാക്ക് ശാന്തനായിരുന്നു. ഉൽപ്പത്തി 26:12-22 വാക്യങ്ങൾ വായിച്ചാൽ അത് പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. താൻ കുഴിച്ച കിണർ ഫെലിസ്തീർ അവകാശം പറഞ്ഞപ്പോഴും ശണ്ടയിട്ടപ്പോഴും ശാന്തനായിരുന്നു. ജോസഫ്, മോശ, യോനാഥാൻ, തിമോത്തിയോസ് ഇതിനെല്ലാം ശാന്തനായിരിക്കുന്നവർ ഉദാഹരണങ്ങളാണ്. 4, കലഹിക്കാത്തവൻ. കലഹത്തോട് വിരക്തിയുള്ളവൻ ആയിരിക്കണമെന്നർത്ഥം. എഫെസൊസിലെ ദുരുപദേശകന്മാർ പലവിധ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും മുമ്പിലായിരുന്നു. 1 തിമോത്തിയോസ് 1:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിനെ നീ എഫെസൊസിൽ താമസിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൊരിന്തിലെ വിശ്വാസികൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി പ്രത്യാശയോടെ കാത്തിരുന്നവരുമായിരുന്നു. 1 കൊരിന്ത്യർ 1:7. എന്നാൽ പിണക്കത്തിനും ദൊന്നപക്ഷത്തിനും ഒരു കുറവുമില്ലാത്തവരായിരുന്നു. 1 കൊരിന്ത്യർ 1:12 കാണുന്നു. ക്രയത്തയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുവാൻ വിശുദ്ധ പൗലോസ് തീത്തോസിനോട് ആജ്ഞാപിച്ചത് എന്താണ്? തീത്തോസ് 3:1-2 വാക്യങ്ങളിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക. ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകുമാറാകട്ടെ. 5, ദ്രവ്യാഗ്രഹമില്ലാത്തവൻ. അധ്യക്ഷൻ ദ്രവ്യപ്രിയൻ ആകരുത്. ദൈവസഭയുടെ ആത്മീയ നന്മകൾക്ക് വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടത് കരുതേണ്ടതുമായ വലിയ കർത്തവ്യമാണ് ഒരു ഇടയനുള്ളത്. ഒരു ഇടയൻ യൂതയെ പോലെ അവിവിഹിത മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നവനായിരിക്കരുത്. ലൂക്കോസ് 12:20 കാണുന്ന മൂഢനായ ധനികനെ പോലെയും ലൂക്കോസ് 16 കാണുന്ന ആത്മീയ കാര്യങ്ങൾ അലസനായിരുന്ന ധനികനെ പോലെയും ദൈവമക്കളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എബ്രായർ 13:5, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തരായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. തീത്തോസ് 1:7, അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകിയാൽ അനന്യനായിരിക്കണമെന്നും തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും വഴക്കാളിയും ദുർലാഭമോഹിയും അരുത് എന്നും കാണുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന ധനികനായ യൗവനക്കാരൻ ദുഃഖിതനായി തിരിച്ചു പോയത് ദ്രവ്യാഗ്രഹിയായതിനാലാണ്. നമുക്ക് ഇഷ്ടമുള്ളതും സൗകര്യമുള്ളതുമായ വചനം മാത്രമല്ല എല്ലാ തിരുവെഴുത്തും നാം അനുസരിക്കണം. 6, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. അധ്യക്ഷൻ്റെ മറ്റൊരു ഗുണമാണ് യോഗ്യതയാണ് സ്വന്തം കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട സാക്ഷ്യം. സ്വന്തം കുടുംബത്തെ നന്നായി പാലിക്കുന്നവൻ സഭയെ പാലിപ്പാൻ പ്രാപ്തനായിരിക്കും. നിശ്ചയം മക്കളെ പരിപാലിക്കുന്നതിനും ഭരിക്കുന്നതിന് ഒരു പ്രായപരിമിതിയുണ്ട്. എന്നാൽ സഭാപരിപാലനം പ്രായപരിമിതിയിൽ ഒതുങ്ങി ഇരിക്കുന്ന കർത്തവ്യമല്ല. അധ്യക്ഷനേക്കാൾ പ്രായം കൂടിയവരും സഭയിൽ ഉണ്ടായിരിക്കും. ഒരു പ്രായപരിമിതി വരെ മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിപ്പാൻ കഴിയാത്തവൻ യാതൊരു പ്രായപരിധിയുമില്ലാത്ത ദൈവസഭയെ സഭാംഗങ്ങളെ എങ്ങനെ പരിപാലിക്കാൻ കഴിയും? അനാവശ്യമായ കാഠിന്യവും അനീതിയും സ്വന്തം മക്കളോട് ആരും ചെയ്യാറില്ല. സഭാപരിപാലനത്തിൽ അത് വേർപറക പോലും വരുത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സ്വന്തം മക്കളോട് നാം പെരുമാറുന്നത് പോലെയുള്ള നിർവ്യാജ സ്നേഹവും വാത്സല്യവും കരുതലും സഭാംഗങ്ങളോട് ഒരു ഇടയന് ഉണ്ടായിരിക്കണം. സ്വന്തം കുടുംബത്തെ ആരും പട്ടാള അകമ്പടിയോടുകൂടെ ഭരിക്കാറില്ല. ദൈവത്തോടു കൂടിയ അധികാരത്തോടു കൂടിയ ഭരണമല്ല ഇവിടെ വിഷയം. നിർമ്മല സ്നേഹത്തോടു കൂടിയ പരിപാലനമാണ് കാര്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുന്ന കൊർന്നേലിയോസ് യഹൂദനല്ല, ക്രിസ്ത്യാനിയുമല്ലായിരുന്നു. എന്നാൽ അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എന്നാണ്. 7-ാമതായി, പുതിയ ശിഷ്യനാകരുത്. ചെറുപ്പക്കാരനായാലും വയോധികനായാലും വിശ്വാസ ജീവിതയാത്രയിൽ പക്വത പ്രാപിക്കാത്തവൻ അധ്യക്ഷനായിരിക്കരുത്. മൂലഭാഷയിലെ ഇവിടുത്തെ അർത്ഥം ന്യൂലി പ്ലാന്റഡ്, പുതുതായി നടപ്പെട്ടത് അഥവാ തൈ എന്നാണ്. ഇയ്യോബ് 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അതിന് ഇളം കൊമ്പുകൾ ഉണ്ടാകാതിരിക്കയില്ല, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും, ഒരു തൈ പോലെ തളിരിടും. ഒരു അധ്യക്ഷൻ അനുഭവ സമ്പത്തുള്ള ഉള്ളവനായിരിക്കണം എന്നർത്ഥം. അഹങ്കാരമായിരുന്നു ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം ആയിത്തീർന്നത്. പെട്ടെന്ന് ലഭിക്കുന്ന സ്ഥാനക്കയറ്റം, അമിതമായ ഉന്നതഭാവവും നികള ഹൃദയവും അസ്ഥിരതയും ജനിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അവൻ നികളിച്ചിട്ട് പിശാചിനാൽ പിടിപെട്ടും. അധ്യക്ഷൻ്റെ വാക്കും പ്രവൃത്തിയും സമതുലിതമായിരിക്കണം. ലോകം പ്രസംഗത്തെക്കാൾ കൂടുതൽ ജീവിതമാണ് ശ്രദ്ധിക്കുന്നത്. നികളമല്ല താഴ്മയാണ് യഹോവ ചോദിക്കുന്നത്. മനുഷ്യ, നല്ലതെന്ന് യഹോവ നിനക്ക് കാണിച്ചു വന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന് മുമ്പാകെ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 8-ാം വാക്യം, ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളുമരുത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ, സഭയുടെ ഭൗതിക വിഷയങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവരാണ് ശുശ്രൂഷകന്മാർ എന്ന് കാണാൻ കഴിയും. എന്നാൽ അധ്യക്ഷനാകട്ടെ സഭയുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാരും വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. അതിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ അവരിൽ ഒരുവനായ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ, അനേകർ പക്ഷപാതക്കാർ, മുടന്തർ ഒക്കെ സൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്കിലും ആ ദൗത്യം വിശ്വസ്തയോടുകൂടെ നിർവഹിച്ചിരുന്നതിനോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളും ആത്മീയ ആത്മനിയോഗത്തോടെ ചെയ്തതിനാൽ അവർ ഘനശാലികൾ ആയിരുന്നു. 8-ാം വാക്യത്തിൽ ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണമെന്ന് 1-ാമതായി കണ്ടു. 2-ാമതായി, അവർ ഇരുവാക്കുകാർ ആയിരിക്കരുത്. അവർ ഒരാളോട് ഒന്നും മറ്റൊരാളോട് മറ്റൊന്നും പറയരുത്. അവർ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഗേഹസിയെ പോലെയും നെഹെമ്യാവ് 6-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന സൻലബത്തിനെ പോലെയും അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണുന്ന അനന്യാസിൻ സഫീറയെ പോലെയും ഒന്നു പുറകെ മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കരുത്. 3-ാമതായി, മദ്യപന്മാർ അരുത്. 1 ശമൂവേൽ 25-ാം അധ്യായം ഇതിൽ കാണുന്ന നാബാൽ ഒരു വലിയ മദ്യപാനിയായിരുന്നു. നീതിയും ന്യായവും പ്രതിപകാരവും മറന്ന് ദുഷ്ടനായി ജീവിച്ചു മരിച്ചുപോയി. സദൃശ വാക്യങ്ങൾ 31:4-5 വാക്യങ്ങളിൽ പാടിയിരിക്കുന്നത്, വീഞ്ഞ് രാജാക്കന്മാർക്ക് കൊള്ളരുത്, യെമുവേലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്, മദ്യശക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്, അവർ കുടിച്ചിട്ട് നിയമം മറന്നുപോകുവാനും അരിഷ്യന്മാരുടെ ന്യായം മറച്ചു കളുവാനും ഇടവരരുത്. 4, ദുർലാഭമോഹിയരുത്. യൂത കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു, എന്നാൽ അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8 കാണുന്ന ഷിമോൻ ദുർലാഭമോഹിയായിരുന്നു. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ഇടയ ലേഖനങ്ങളിൽ വിശ്വാസം എന്നതിന് വിശ്വാസ സത്യങ്ങളുടെ സംഹിത എന്നുള്ള അർത്ഥമാണ് സ്വീകരിക്കേണ്ടത്. 5 യോഗ്യത വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവനായിരിക്കണമെന്നതാണ്. അവർ സത്യം അറിഞ്ഞവരും അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് പോലെ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരുമായിരിക്കണം. കൃത്യ വിശ്വാസത്തിന് നൽകുന്ന മറുപേരാണ് വിശ്വാസത്തിൻ്റെ മർമ്മം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പല ഉപദേശങ്ങളും പഴയ നിയമകാലത്തെ മർമ്മമായിരുന്നു. എന്നാൽ അതിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന സത്യമാണ്. പ്രസ്താവിക്കുന്നത് പോലെ ജീവിതം സൂക്ഷിക്കുന്നവർക്കാണ് ശുദ്ധ മനസാക്ഷി ഉണ്ടാകുന്നത്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി പാലിക്കുന്നവർക്കാണ് ശുദ്ധ മനസാക്ഷി ഉള്ളത്. 39:9 യോസഫ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി പാലിച്ചു. അതിൻ്റെ 10 അവരെ ആദ്യം പരീക്ഷിക്കണം, അന്യന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. സമർപ്പണ ജീവിതത്തിലൂടെ തൻ്റെ സ്വഭാവ ശ്രേഷ്ഠത തെളിയിക്കണമെന്നർത്ഥം. ആവശ്യപ്പെട്ട ഗുണങ്ങൾ ഉണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനയിൽ കുറ്റമില്ലാത്തവർ ആണ് അന്യന്യർ എന്ന് കാണുന്നത്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ശ്രദ്ധിച്ച നിർമ്മല സത്യവചനം വിശ്വാസമായി പരിണമിച്ച് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്ന അനുഭവവും ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ കൃപ നൽകുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ.